ജോർജ് ജോസഫ് എഴുതുന്ന ലേഖനം നമുക്കാണപ്പാ ഈ ക്രിസ്മസ്. 2014 ഡിസംബർ മാസം ഞാൻ ബിസിനസിന്റെ ഭാഗമായി ആലുവയ്ക്കടുത്തുള്ള ഒബ്ലേറ്റ്സ് ഓഫ് സെന്റ് ജോസഫ് സെമിനാരിയിൽ ഒരു വൈദികനെ കാണാൻ ചെന്നു. പക്ഷേ വൈദികൻ അന്നവിടെ ഇല്ലായിരുന്നു. അതിനാൽ ഞാൻ മടങ്ങിപ്പോകാൻ വാഹനമെടുത്തു. പെട്ടെന്നൊരാൾ പുറകിൽ വന്ന് ഓടി വന്ന് വിളിക്കുന്നു. അതൊരു വൈദികനായിരുന്നു. അദ്ദേഹം ആശ്ചര്യത്തോടുകൂടി എന്നെ നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് ആ വൈദികനെ ഒട്ടും പരിചയമില്ല. അതിനാൽ തന്നെ എനിക്കൊന്നും മനസ്സിലായതുമില്ല. ഞാൻ ചോദിച്ചു, എന്തിനാണ് എന്നെ വിളിച്ചത്? അദ്ദേഹം കാര്യം വിശദീകരിച്ചു. സെമിനാരിയിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് യുവജനങ്ങൾക്കുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിന് ക്ലാസ് എടുക്കാൻ വരുമെന്ന് പറഞ്ഞ വ്യക്തി പെട്ടെന്നൊരു അസൗകര്യം പറഞ്ഞു. തീരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്നൊരാളെ സംഘടിപ്പിക്കാൻ പാടുപെട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛൻ. അപ്പോൾ പരിശുദ്ധയമ്മ പറഞ്ഞു, ക്ലാസ് എടുക്കേണ്ട ആളാണ് ആ പോകുന്നതെന്ന്. അച്ഛൻ തുടർന്നു, നിന്നെ ഇതിനു മുമ്പ് എനിക്കറിയില്ല, നീ ആരാണെന്നും അറിയില്ല. പക്ഷേ അമ്മ പറഞ്ഞു, നിന്നെ വിളിക്കാൻ, നീ ആരാണ്? എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. സാവധാനം ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് ഫാദർ പ്രിൻസ് OSJ. ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ആർക്കാണ് ക്രിസ്മസ്? സംസാരത്തിനിടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ അച്ഛന്റെ കണ്ണു നിറഞ്ഞൊഴുകാൻ തുടങ്ങി. തുടർന്ന് അച്ഛൻ സ്വന്തം അനുഭവം പങ്കുവച്ചു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ബ്രദറായിരുന്നപ്പോൾ ഒരു ഒക്ടോബർ മാസം അച്ഛന്റെ കുടുംബത്തിൽ നിന്ന് കുറച്ചുപേർ വേളാങ്കണ്ണി തീർത്ഥാടനത്തിന് പോയി. ആ യാത്രയ്ക്കിടെ വാഹനം അപകടത്തിൽപ്പെട്ട് അച്ഛന്റെ പെങ്ങൾ ഉൾപ്പെടെ 13 പേർ മരണപ്പെട്ടു. അങ്ങനെ വലിയ ദുഃഖത്തിലും ഭാരത്തിലും വേദനയിലും സഹനത്തിലും ആഴ്ന്നിരുന്ന വീട്ടിലേക്കാണ് അച്ഛൻ ക്രിസ്മസ് അവധിക്ക് ചെന്നത്. അപ്പനും അമ്മയും ഒന്നും സംസാരിക്കുന്നില്ല. ആകെയൊരു മൂകത. ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചതിനാൽ വീട്ടിൽ ആഘോഷങ്ങളൊന്നുമില്ല. ക്രിസ്മസിന്റെ തലേദിവസം വെറുതെ നോക്കിയപ്പോൾ വീടിന്റെ ഉമ്മറത്ത് പൊടി പിടിച്ച ഒരു നക്ഷത്രം കിടപ്പുണ്ട്. കഴിഞ്ഞ വർഷം തൂക്കിയിട്ടിരുന്നതാണ്. അച്ഛൻ ആ നക്ഷത്രം അഴിച്ചെടുത്ത് തുടച്ചു വൃത്തിയാക്കി വീടിന്റെ വാതിൽക്കൽ കൊണ്ടുപോയി തൂക്കാൻ തുടങ്ങി. അപ്പോൾ അപ്പൻ ഓടി വന്ന് അച്ഛനെ തള്ളിയിട്ട് ചോദിച്ചു, നിനക്കെന്താ ഭ്രാന്താണോ? നീ ഒരു വൈദികനാകാനുള്ളതല്ലേ? ഇത്രയും വലിയ ദുരന്തം നമ്മുടെ വീട്ടിൽ സംഭവിച്ചിട്ട് നീ എന്താ ക്രിസ്മസ് ആഘോഷിക്കാനാണോ ഇവിടെ വന്നിരിക്കുന്നത്? പെട്ടെന്ന് അച്ഛൻ കരയാൻ തുടങ്ങി. എന്നിട്ട് അപ്പനോട് പറഞ്ഞു, നമുക്കാണപ്പാ ഈ ക്രിസ്മസ്. ഈ സംഭവം പറഞ്ഞതിന് ശേഷം അച്ഛൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ വേദനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും സഹിക്കുന്നവർക്കും ദുഃഖിക്കുന്നവർക്കും ദരിദ്രർക്കും പീഡിതർക്കുമാണ് ക്രിസ്മസ്. ഇത് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചു. ദൈവസ്നേഹത്തിന്റെ വലിയൊരു ചൈതന്യം എന്നിലേക്ക് നിറയുന്ന അനുഭവമായിരുന്നു ആ ആലിംഗനം. സഹനത്തിലൂടെ വിരിഞ്ഞ പൂക്കൾക്ക് സുഗന്ധം കൂടുതലായിരിക്കുമല്ലോ. അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. കാലു പിടിച്ച് ക്ഷമ ചോദിച്ച വൈദികൻ. കുറേ വർഷങ്ങൾക്ക് ശേഷം 2020 ഡിസംബറിൽ അച്ഛനോടൊപ്പം മറ്റൊരു ക്രിസ്മസ് ഓർമ്മയും കർത്താവ് സമ്മാനിച്ചു. ആ നാളുകളിലൊന്നിൽ പ്രിയപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് അവിടുത്തെ അമ്മ എന്നെ വിളിച്ച് സങ്കടം പങ്കുവച്ചു. ആ കുടുംബത്തിലെ പപ്പ ഭയങ്കര മദ്യപാനിയാണ്. ജോലിക്ക് പോകില്ല, ഭക്ഷണം കഴിക്കില്ല, മുഴുവൻ സമയവും മദ്യപാനം. അമ്മ ചോദിച്ചു, മോനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പപ്പ മദ്യപിച്ചൊടുവിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകും. പിന്നെ മാലയോ വളയോ പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്യണം. ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാൻ വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല. ഇനിയൊരു കൊച്ചിനെ കെട്ടിക്കാനുമുണ്ട്. എന്തു ചെയ്യും? പപ്പ ഇങ്ങനെ കുടിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യവും നശിക്കുന്നു. പെട്ടെന്ന് എനിക്ക് പ്രിൻസച്ഛന്റെ മുഖം ഓർമ്മ വന്നു. ഞാൻ അച്ഛനോട്, ആ പപ്പയെ അച്ഛനടുത്തേക്ക് വിട്ടാൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അച്ഛന്റെ സമ്മതം കിട്ടിയപ്പോൾ ആ വീട്ടിൽ ചെന്നു. ഏറെ നിർബന്ധിച്ചിട്ടാണ് പപ്പ വരാൻ തയ്യാറായത്. വന്നപ്പോൾ പോലും നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. സഹനം നിറഞ്ഞ ഒരു യാത്രയായിരുന്നത്. ഒടുവിൽ അച്ഛൻ അരികിലെത്തി. പപ്പയെ കണ്ടുകഴിഞ്ഞപ്പോഴേ അച്ഛൻ ചെയ്തത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ക്ഷമ ചോദിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ കാലിൽ വീഴുക. ഞാൻ ആകെ ആശ്ചര്യപ്പെട്ടു പോയി. ഉടനെ ആ പപ്പ കരയാൻ തുടങ്ങി. ഇരുവരും പരസ്പരം ആലിംഗനം ചെയ്തു നിന്നു. തുടർന്ന് പപ്പ തന്നെ അച്ഛനോട് പറഞ്ഞു, എനിക്ക് മദ്യപാനം നിർത്തണം, അതിന് അച്ഛൻ എന്നെ സഹായിക്കും. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ അച്ഛനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് അച്ഛൻ ഉണ്ടായത്? അച്ഛൻ മറുപടി നൽകി, ആ പപ്പയെ കണ്ടപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തിന് വൈദികരുമായി ഏറെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കുടിക്കുന്നത്. ആ മേഖലയിൽ പപ്പയ്ക്ക് സൗഖ്യത്തിന്റെ ആവശ്യമുണ്ട് എന്ന്. അതിനാലാണ് വൈദികർക്ക് വേണ്ടി ഞാൻ പപ്പയുടെ കാലു പിടിച്ച് ക്ഷമ ചോദിച്ചത്. മടക്കയാത്രയിൽ ഞാൻ പപ്പയോട് ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം ഏറെ കാര്യങ്ങൾ പങ്കുവച്ചു. അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങളാണ് ആ മനുഷ്യനെ മദ്യപാനത്തിനടിമയാക്കിയത്. എന്തൊക്കെയാണെങ്കിലും ആ ഒരൊറ്റ പ്രാർത്ഥനയോടുകൂടി വർഷങ്ങൾ നീണ്ട മദ്യപാനം പൂർണ്ണമായും നിർത്തി. അതിനുശേഷം ക്രിസ്മസ് ദിനത്തിൽ വൈകിട്ട് ആ കുടുംബത്തിലെ അമ്മ എന്നെ ഫോൺ ചെയ്യുകയുണ്ടായി. നന്ദി പറയാനാണ് വിളിച്ചത്. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 37 ഈ 37 ആദ്യമായിട്ടാണ് ഒരു ക്രിസ്മസ് ഇത്ര സന്തോഷപൂർവ്വം ആ വീട്ടിൽ ആഘോഷിച്ചതെന്ന് അമ്മ സന്തോഷത്തോടെ പറഞ്ഞു. പപ്പ മദ്യപിക്കാത്ത ആദ്യത്തെ ക്രിസ്മസ്. ദൈവം നമ്മെ ഒരു നിയോഗം ഏൽപ്പിച്ചിരിക്കുന്നു. ആ നിയോഗം തിരിച്ചറിഞ്ഞ് കർത്താവിനു വേണ്ടി നാം അത് ഏറ്റെടുത്ത് ചെയ്തു കഴിയുമ്പോൾ പല ഭവനങ്ങളെയും നമുക്കൊരു പുൽക്കോടാക്കി മാറ്റാൻ പറ്റും. അവിടെ ഈശോ ജനിക്കട്ടെ. പ്രിൻസച്ചന്റെ വീട്ടിലെ സഹനത്തിന്റെ മധ്യത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സദ്വാർത്തയായി ഈശോ ജനിച്ചതുപോലെ, മദ്യപാനത്തിലൂടെ തകർച്ചയുടെ വക്കിലിരുന്ന അമ്മയുടെ വീട് ഒരു പുൽക്കൂടായി മാറിയതുപോലെ, വേദനിക്കുന്നവർക്കും ദരിദ്രർക്കുമായി കർത്താവിന്റെ സദ്വാർത്ത അറിയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ലൂക്ക 2:10-11. ഈശോ അവിടെ ജനിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ നമുക്ക് പരിശ്രമിക്കാം.